ഒരു വിശ്വാസി ഉരുവാകുമ്പോൾ ജ്ഞാനവും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ ജ്ഞാനം നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് ജ്ഞാനം വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. ജ്ഞാനം തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവരുടെ ഭവനാഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവരുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. ജ്ഞാനത്തെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ. കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവും ആകുന്നു. അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയാവക്രവും അചഞ്ചലവും ആയിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവേൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവേൻ. പ്രതിഫലം ലഭിക്കാതിരിക്കേയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. തീരത്തും നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കവട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ, സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപാവയുടെ അടിത്തറയിളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസ ബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാവുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കരുത്. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയും അരുത്. എന്തെന്നാൽ മനംനൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടെ മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദത്തിനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്തിനെ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നു, തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു, അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. ജ്ഞാനത്തെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. ജ്ഞാനം വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. ജ്ഞാനമനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. ജ്ഞാനത്തിന്റെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ജ്ഞാനം വിശ്വസിക്കുന്നവനെ അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ട മാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ ജ്ഞാനം തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവനെ തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തി വയ്ക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്, മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും അരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാവുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെ കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്, വിട്ടിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വിടരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത്. ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്തു ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച. പാപം ചെയ്തിട്ട് എനിക്കെന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപിയുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധാവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപട ഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായി തുറക്കരുത്. മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതൊന്നാവു തന്നെ. ഏഷണിക്കാരൻ എന്ന പേര് കേൾപ്പിക്കരുത്, നാവ് കൊണ്ട് കെണി വീഴ്ച ചെയ്യുമരുത്. കള്ളനെ അപമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാവുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു. കപടഭാഷയ്ക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായിത്തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായിത്തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവിനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചെറിഞ്ഞ സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കേമരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി കണ്ടെത്തിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ ജ്ഞാനത്തെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ജ്ഞാനത്തിന്റെ വയൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശിയാണ്. ബുദ്ധിഹീനന് അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവൾ അവന് ദുർവഹമായ കല്ലുപോലെയാണ്. ജ്ഞാനം അവളെ വേഗം ഉപേക്ഷിക്കുകയും ഞാനും അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. ജ്ഞാനത്തിന്റെ മുഖത്തിന് ചുമല താഴ്ത്തുക. അവളുടെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക. ജ്ഞാനത്തിന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. ജ്ഞാനം നിനക്ക് വെളിപ്പെടും. കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ ജ്ഞാനം നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. ജ്ഞാനം നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവരുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവരുടെ മുഖ സ്വർണ്ണാഭരണവും കടിഞ്ഞാൻ നീല ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവിനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക, അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നു പോകും. മകനെ, അനീതിയുടെ ഉഴവ് ചാലുകളിൽ വിതയ്ക്കരുത്, ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന് മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്, ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിന് വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്, ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്, സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്, കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്, പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്, അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത്. പാപിയുടെ ഗണത്തിൽ ചേരരുത്, ശിക്ഷ വിദൂരത്തല്ലെന്ന് ഓർക്കുക. അത്യന്തം വിനീതനാവുക, എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഓഫിയർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്, എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാണ്. ബാറിക്കുമാർ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിർദ്ദരിക്കുന്ന ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ അനുഗ്രഹീതമായൊരു പ്രഭാതത്തിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിക്കുകയാണ്. അമേരിക്കയിൽ സൗത്ത് വെസ്റ്റ് മദ്രാസിന്റെ ആഭിമുഖ്യത്തിൽ അഭിമന്യനായ അലക്സിയോസ് ആരേലിയോസ് സിനിമയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന അനുഗ്രഹീതമായ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് സംബന്ധിപ്പാൻ ദൈവം ഇടയാക്കുന്നതിൽ ദൈവത്തെ നമുക്ക് സമ്മർദ്ദപ്പെടുത്താം. മോശയും യോശുവായും പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് വേദപുസ്തകത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാനും നമ്മുടെ മനസ്സുകളെ ഉയർത്തി കരങ്ങളെ മലർത്തി ലഭിക്കേണ്ടുന്ന കൃപകളെ ലഭിക്കുവാനും ലഭിക്കപ്പെട്ട നന്മകൾക്ക് നന്ദി അർപ്പിക്കുവാനും പ്രത്യേകിച്ച് നമ്മളോട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരിൽ രോഗികളായിരിക്കുന്നവരെ കഴുകുവാനും വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടുന്നവരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനും വിഷമങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രഭാവത്തിൽ ആശംസിക്കുകയാണ്. പാഠപുസ്തകത്തിൽ 229 ഗീതം ഏവർക്കും പരിചിതമാണ്. 229 നന്ദിയാൽ എന്നുള്ള തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിടും ഞാൻ. എല്ലാവർക്കും ചേർന്നാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ഗീതം വളരെ സന്തോഷത്തോടും താല്പര്യത്തോടും കൂടി പാടുവാനായിട്ട് ശ്രദ്ധിക്കാം.
നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ഒരു ആന്റിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാരം ദൂഷ്യങ്ങളിൽ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഭാരക്ഷുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് അറിയണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഇതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഓക്ഷിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. അതുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മൗസവും അനേകം നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. എനിക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും അപേക്ഷിച്ചുള്ളേണ്ടമേ. അമ്മീ
അലക്സിയോസ് മാറിയോസ് പരിപേനി, കർത്താവിൽ ഏറെ സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠതയെ ഇന്ന് ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഏറെ സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, ശ്രീകാൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏവർക്കും കുറിച്ചു വേശുവിൽ സ്നേഹവന്ദനം. അനുഗ്രഹീതമായൊരു പ്രഭാതത്തിൽ സ്വർഗീയമായ നന്മകളെ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ വളരെ താല്പര്യത്തോടുകൂടിയിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് അനുഗ്രഹീതമായ സന്ദേശം നൽകുന്നത് പല പ്രാവശ്യവും വചന സന്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെയും എല്ലാ ആഴ്ചകളിലും അതാത് സ്ഥലങ്ങളിരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭദ്രാസന ശുശ്രൂഷയോടൊപ്പം ഈ പ്രാർത്ഥനാ വേളയിൽ കൃത്യമായി അതിന് നേതൃത്വം കൊടുക്കുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങളും പ്രാർത്ഥനകളും നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് അനുഗ്രഹീതമായ സന്ദേശം കേൾപ്പാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരുമിച്ച് 271-ാമത്തെ ഗീതം നമ്മൾ ഒരുമിച്ച് പാടും. അതിനുശേഷം അഭിനന്ദനായ തിരുമേനി ഇന്ന് ശ്രേഷ്ഠമായൊരു സന്ദേശം നമ്മൾക്ക് നൽകുവാനും താല്പര്യപ്പെടുകയാണ്. എല്ലാവർക്കും അത് അനുഗ്രഹമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. പാഠപുസ്തകത്തിലെ 271-ാമത്തെ ഗീതം.
കരുതുന്നവൻ ഞാനല്ലയോ, കലഹത്തിന്റെ കണ്ണൂരിന്റെ കൈയിടുകയില്ല ഞാൻ നിന്നെ, എന്റെ പാപത്വം കണ്ണുനീ
ഞങ്ങളുടെ ആത്മാവിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിഷ്ടം ഉണ്ടായിട്ടില്ലായിരുന്നു ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ. കുറ്റക്കാരായ ഞങ്ങളുടെ മേൽ തിരുവിഷ്ടമുണ്ടായി. ഞങ്ങളുടെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്വത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദേവാനുമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയും മൗത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, ശത്രുക്കൾ ഞങ്ങളിൽ ഉളവാക്കുന്ന അന്യവിചാരങ്ങളിൽ നിന്ന് നിന്റെ കരുണയാൽ ഞങ്ങളെ ഒഴിവാക്കണമേ. അന്യവിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ പതിരിക്കാതെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്ന് നിന്റെ കൃപയാൽ ഞങ്ങളുടെ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. എന്റെ കർത്താവേ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ പൂർണ്ണമായി നിന്നിൽ ഒന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനരും ഭാവിയുമായ ബലഹീനരും ഭാവികളുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്റെ ശരണമായ ഞങ്ങളുടെ ശരണമായ മെസ്സിയ, നിന്റെ സർവ്വ കൃപകൾക്കും വേണ്ടി ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ ഞങ്ങളോടുകൂടി ആയിരിക്കണമേ. ആമീൻ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ബുധനാഴ്ചയും നമ്മൾക്ക് ഒന്നിച്ചു കൂടുവാനും ദൈവസന്നിധിയിലായിരിക്കാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ദൈവം കൃപ നൽകിയിരിക്കുകയാണല്ലോ. മലങ്കരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ജൂലൈ 12 സഭാ ജ്യോതിഷ് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസ്യോസ് തിരുമേനിയുടെ ഓർമ്മ ദിവസമാണ്. അദ്ദേഹം കബറടങ്ങിയിരിക്കുന്ന കോട്ടയം പഴയ സെമിനാരിയിൽ പെരുന്നാൾ ആഘോഷങ്ങളും ചടങ്ങുകളുമെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. വിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് തുണയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മലങ്കര സഭയുടെ ഹൃദയമാണ് സെമിനാരി എന്ന് നിങ്ങൾക്കറിയാം. അവിടെയാണ്, അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വൈദികരാണ്, അവിടെ പഠിപ്പിക്കുന്ന വേദശാസ്ത്രമാണ്, അവിടെ പഠിപ്പിക്കുന്ന ആരാധനയാണ്, പാരമ്പര്യങ്ങളാണ് സഭയുടെ ജീവനായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സെമിനാരി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. ആ സെമിനാരി ദീർഘവീക്ഷണത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ്, 200 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച് അങ്ങനെ മലങ്കര സഭയുടെ ഹൃദയമായി സെമിനാരി ശോഭിക്കുമ്പോൾ അതിന്റെ സ്ഥാപകനെ പ്രത്യേകമായിട്ട് ഓർക്കുവാൻ തക്കവണ്ണം ഉള്ള ദിവസം എന്നുള്ള നിലയിൽ ആ പിതാവിനെ പ്രത്യേകമായിട്ട് സ്മരിക്കുകയും അദ്ദേഹം മലങ്കര സഭയ്ക്ക് ചെയ്ത വലിയ സേവനങ്ങളെ, ശ്രേഷ്ഠമായ സേവനത്തെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതെങ്കിലും ഒന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളെപ്പോഴും ദൈവവിശ്വാസത്തെ പറ്റി, ദൈവത്തിലുള്ള സമർപ്പണത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ആളാണ് ഏബ്രഹാം. ഏബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നതാണ് ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുന്ന ആ സംഭവം. ഇസഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന ആദ്യജാതനായ പുത്രനെ, തനിക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച, ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ച് ലഭിച്ച ആദ്യജാതനായ പുത്രനെ ബലി കഴിക്കുവാനായിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ദൈവത്തിൽ ലഭിച്ച അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, വേദപുസ്തകം അപ്പൊ പറയുന്നത് ദൈവം മനുഷ്യനെ പരീക്ഷിച്ചു നോക്കുമെന്ന, അല്ലെ? ദൈവം മനുഷ്യനെ അവന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചു നോക്കും, അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അവനെ പരീക്ഷിച്ചു നോക്കി, അവന്റെ വിശ്വാസത്തെ പരീക്ഷിച്ചു നോക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമ്മുടെ എല്ലാ പ്രലോഭനങ്ങളും, നമ്മുടെ ബുദ്ധിമുട്ടുകളും, നാം ഫേസ് ചെയ്യുന്ന ചാലഞ്ചസും ഒക്കെ തന്നെ ഒരു പരീക്ഷണത്തിനുള്ള, ദൈവം നമ്മെ പരീക്ഷിക്കുന്നതായിട്ടുള്ള അതിന്റെ ഒരു മുഖാന്തരമായിട്ട് നമ്മൾ കാണണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഞാനിതാ എന്ന് അബ്രഹാം പറഞ്ഞു. അബ്രഹാമിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അറിയിച്ചു. അബ്രഹാമിനത് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താന്ന് ചോദിച്ചാൽ, അവൻ അന്നത്തെ സാഹചര്യത്തിൽ ദൈവത്തിനുള്ളതാണ് ആദ്യജാതൻ. എല്ലാ ആദ്യജാതന്മാരും അതിലാ, അത് അത് മനുഷ്യനിലുള്ളതാണെങ്കിലും മൃഗങ്ങളിലുള്ളതാണെങ്കിലും വസ്തുക്കളിലുള്ളതാണെങ്കിലും കിട്ടുന്ന ആദ്യ ഫലങ്ങൾ എല്ലാം തന്നെ ദൈവത്തിനുള്ളതാ. അവ യഹോവ അവനോട് പറയുമ്പോ അവന് അതിനകത്ത് അവന് മനസ്സിലാക്കാം, ഇത് അവിടെ പാരമ്പര്യം, അവിടുത്തെ സ്ഥലത്തിലെ നിയമമാണ്, രാജ്യത്തെ സാധാരണ നിയമം. അപ്പൊ അതുകൊണ്ട് അവനോട് പറഞ്ഞു, ആദ്യജാതനെ, മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരളി ചെയ്തു. അത് കേട്ട ഉടനെ തന്നെ പിന്നെ മറ്റ് ഡിസ്കഷൻസ് ഒന്നും അവിടെ പറയുന്നില്ല. അത് കഴിഞ്ഞ് അവനോട് ചോദിച്ചാൽ, അത് വേണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പകരം മതിയോ, ഇങ്ങനെയുള്ള സംഗതികളും അവൻ ചോദിക്കുന്നില്ല. അവൻ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി, ബാല്യക്കാരിൽ രണ്ടുപേരെയും കൂട്ടി, തന്റെ മകൻ ഇസഹാക്കിനെ കൊണ്ട് കൂട്ടിക്കൊണ്ട് ഹോമയാഗത്തിന് വിറകീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതിയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്തു തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. ഒന്നാലോചിച്ച് ഈ അബ്രഹാം മോറിയാമലയിലേക്ക് പോകുന്ന വർണ്ണനയായി പറഞ്ഞിരിക്കുന്നത്, മൂന്ന് ദിവസത്തെ യാത്രയാ മോറിയാമലയുടെ ടോപ്പിലെത്തി. ആ മോറിയാമലയെ പറ്റിയാണ് നമ്മൾ പറയുന്ന യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട മല മോറിയാമല എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ മല ഏതാ? എരുശലേം കുന്നിന്റെ മുകളിലുള്ള മലയാ. എരുശലേം കുന്ന് വലിയ കുന്ന, എരുശലേം കുന്ന് വലിയ കുന്ന. യേശു ക്രിസ്തു തന്റെ കുരിശും പേറിക്കൊണ്ട് നടന്നു പോയ പോലെയാണ് ഇസഹാക്ക് വിറകും പേറിക്കൊണ്ട് പോയതെന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ, ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ നോക്കിയാൽ നമുക്കറിയാം. ദുഃഖവെള്ളിയാഴ്ചകളത്തെ പ്രമേയാനുസൃതരൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അത് അങ്ങനെയാണ്. ഇസഹാക്ക് ഈ വിറകും ചോന്നുകൊണ്ട് പോയതുപോലെയാണ് യേശു ക്രിസ്തു ദസെയും മലയിലേക്കാ വിറകും തടിയും മരവും. അതുകൊണ്ട് മരന്നാണ് ക്രിസ്തു ചുമന്ന കുരിശിനെ പറയുന്നത്. ക്രിസ്തുവിനെ മരത്തിന്മേൽ തൂക്കി എന്നാണല്ലോ പറയുന്നത്, വിറകായിട്ടാണ് പറയുന്നത്, മരമായിട്ടാ പറയുന്നത്. അങ്ങനെ ആ മല കയറി. അപ്പോൾ അവർ ആ കഴുതയും ആളുകളെയൊക്കെ അവിടെ നിർത്തിയിട്ട് അബ്രഹാമും ഇസഹാക്കും മോറിയാമലയിലേക്ക് യേശു ക്രിസ്തു പുരുഷത്തിൽ വന്ന അതിൻ്റെ മുൻകുറിയായിട്ട് കടന്നുപോയ കഥയാ പറഞ്ഞു. അങ്ങോട്ട് കടന്നു പോകുമ്പോൾ മോൻ ചോദിച്ചു, തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, ഹോമയാഗത്തിന് പോവുകയാണല്ലോ, ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി വേണ്ടേ? ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഈ പിതാവിന്റെ മാനസികാവസ്ഥ നമുക്ക്, ഒരപ്പന്റെ മാനസികാവസ്ഥ എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ഇത്രയും കഠിനമായ വേദത്തിന്റെ എല്ലാം എന്ന് പറയും, തന്റെ എല്ലാമായിട്ടുള്ള ഒരു കാര്യത്തിന്. ഞാൻ ഇന്നലെ കുട്ടികളോട്, ഇന്നലെ ഇവിടെ നമുക്കിവിടെ സമ്മർ ക്യാമ്പ് നടക്കുകയാണല്ലോ, നമ്മുടെ ഇവിടെ പിള്ളേരുടെ സമ്മർ ക്യാമ്പ് നടക്കുക, അരമനയിൽ കുറെ 10-25 പിള്ളേര് 10-20 കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലെ വൈകിട്ട് ധ്യാനം എടുത്തപ്പോ ഞാൻ അവരോട് പറഞ്ഞ വേദപുസ്തകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട തീം എന്താണെന്നറിയാമോ? അറ്റാച്ച്മെന്റ് ആൻഡ് ഡിറ്റാച്ച്മെന്റ്. വേദപുസ്തകം മുഴുവൻ നമ്മൾ പഠിപ്പിക്കുന്ന സംഗതി എന്താ? സ്നേഹത്തെ പറ്റിയാ പറയുന്നത് അല്ലേ? സ്നേഹം, പുതിയ നിയമം, പുതിയ നിയമത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് സ്നേഹമാണ്. യേശു ക്രിസ്തുവിനോട് പോലും വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്താണെന്ന് ചോദിച്ചപ്പോഴ് രണ്ടു കാര്യം കർത്താവ് പറഞ്ഞു. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ സഹോദരനെയും സ്നേഹിക്കുക. നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, അറ്റാച്ച്മെന്റാ പറയുന്നത്, അറ്റാച്ച്മെന്റിനെ പറ്റിയാ പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് താൻ ഏറ്റവും സ്നേഹിക്കുന്ന വിഷയം ഡിറ്റാച്ച് ചെയ്യാനാണ് പറയുന്നത്, വേണ്ടാന്ന് വെക്കാനാണ് പറയുന്നത്. ഏറ്റവും സ്നേഹിക്കുന്ന കാര്യം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് ദൈവജനത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം 11 വരെയുള്ള അധ്യായം ഇൻട്രൊഡക്ഷനാണ്. അബ്രഹാമിനെ വിളിക്കുന്നതോടുകൂടിയാണല്ലോ ദൈവജനത്തിന്റെ ചരിത്രം തുടങ്ങുന്നല്ലേ? അബ്രഹാമിന്റെ വിളിയോടുകൂടിയാണ് ദൈവജനത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. അബ്രഹാമിനെ വിളിക്കുന്ന യഹോവ അബ്രഹാമിനോട് അരളി ചെയ്തെന്നാൽ, ദ ലോർഡ് ഗോഡ് സ്പോക്ക് ടു അബ്രഹാം. പിന്നെ പറയുന്ന ആദ്യത്തെ വാക്ക് എന്താണെന്നറിയാം? ദൈവജനത്തിന്റെ ചരിത്രം കൊണ്ട് തുടങ്ങുമ്പോ ആദ്യത്തെ വാക്ക് ഗോ യു ഡിറ്റാച്ച് ഫ്രം ഹിയർ. നീ മാറുക, നീ പോവുക. ഡിറ്റാച്ച്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ വേദപുസ്തകത്തിൽ ഈ അറ്റാച്ച്മെന്റ് എന്ന് നമ്മൾ പറയുന്ന സ്നേഹത്തെ പറ്റി ഇതൊക്കെ പറഞ്ഞ് അറ്റാച്ച്മെന്റിനെ പറ്റിയുള്ളത് നമ്മൾ പറയുമ്പോൾ അതിനേക്കാൾ ശക്തിയോട് പറയുന്ന സംഗതിയാണ് ഡിറ്റാച്ച്മെന്റ്. ചില സംഗതികളൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. ശിഷ്യന്മാരെ കർത്താവ് വിളിക്കുമ്പോൾ അവർ മീൻ വലവന്നായിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ചുങ്കം പിടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. ഈ ഉപേക്ഷിക്കുക എന്നുള്ളത്, നാം ഏറ്റവും നമ്മുടേതെന്ന് പറയുന്ന പലതും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കണം. അപ്പൊ അബ്രഹാമിനെ ദൈവം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോ അവനോട് ഗോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാൻ അവനോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനോട് പറയുന്ന സംഗതികളുണ്ട്. അബ്രഹാം, യഹോവ അബ്രഹാമിനോട് അളിച്ച്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. യു യുവർ സെൽഫ് വിൽ ബി എ ബ്ലെസിംഗ്. നീ അനുഗ്രഹമാകും. സത്യത്തിൽ ഈ നാം മുറുകെ പിടിച്ചിരിക്കുന്ന നാം അറ്റാച്ച്ഡ് ആയിരിക്കുന്ന പലതും നാം പിടിവിട്ടെങ്കിലേ നമുക്കൊരു അനുഗ്രഹമായിട്ട് മാറാൻ പറ്റുള്ളൂ. അബ്രഹാമിനെ ലോകത്തിന്റെ അനുഗ്രഹമാക്കി മാറ്റാൻ തക്കവണ്ണം, ലോകത്തിന്റെ അനുഗ്രഹമാറ്റിക്ക് മാറ്റാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചപ്പോ അവനോട് ആദ്യം പറഞ്ഞത് നീ മുറുകെ പിടിച്ചിരിക്കുന്ന സംഗതികളൊക്കെ നീ വേണ്ടെന്ന് പറഞ്ഞു. അവന്റെ പേരെന്തുവായിരുന്നു ആദ്യം?
എബ്രഹാം.
എബ്രഹാം എബ്രഹാം. അത് കഴിഞ്ഞപ്പോ അത് 17-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അവന്റെ പേര് മാറി അബ്രഹാം എന്നായി. അബ്രഹാം എന്ന് പറഞ്ഞാല് വിശ്വാസികളുടെ പിതാവ് എന്നതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിനകത്ത് ആബോ ബ്രോ റൂഹോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. നമ്മൾ തിരി അച്ഛന്മാരും തിരുമേനിമാരും ഒക്കെ ബ്ലെസ് ചെയ്യുന്നത് എങ്ങനെയാ? ഇൻ ദ നെയിം ഓഫ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. സോ ബ്ലെസ്സിംഗ്സ് കം ഇൻ ദ നെയിം ഓഫ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. എബ്രഹാം ഹിംസെൽഫ് ഈസ് എ ബ്ലെസ്സിംഗ് ആൻഡ് സോ ഹിസ് നെയിം ഈസ് ഇൻ ദ നെയിം ഓഫ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അതെവിടെ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അവൻ ഒരു അനുഗ്രഹമായി മാറുന്നത് കണ്ടപ്പോ ദൈവം അവന്റെ പേര് മാറ്റി യു ആർ നോ മോർ എബ്രഹാം, യു ആർ എബ്രഹാം ഇൻ ദ നെയിം ഓഫ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ആബോ ബ്രോ റൂഹോ, ഇത് രണ്ടും ഈ മൂന്ന് പദങ്ങളും കൂടെ ചേർത്ത് വെച്ചതാണ് അബ്രഹാം, എബ്രഹാം എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ആകണമെങ്കിൽ എന്താ പറയുന്നത്? അത് നീ മുറുകെ പിടിച്ചിരിക്കുന്ന പലതും, ആ മുറുകെ പിടിച്ചിരിക്കുന്ന പലതും നമ്മൾ വേണ്ടാന്ന് വെക്കണം. ഞാൻ കുട്ടികളോട് പറഞ്ഞപ്പോ അവരോട് ഞാൻ അതാ പറഞ്ഞു, അവർ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് ഇന്റർനെറ്റ് ആകാം, ഫോണാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ വിഷയങ്ങളാകാം, ഇങ്ങനെയുള്ള പല സംഗതികളും അവർ പിന്മാറണം. കാരണം എങ്കിലേ എന്താകാൻ പറ്റുള്ളൂ? ബ്ലെസ്സിംഗ് ആയിട്ട്, അനുഗ്രഹമായിട്ട് മാറാൻ, ഒരു അനുഗ്രഹമായിട്ട് മാറാൻ നമുക്ക് സാധിക്കുള്ളൂ. നാം മുറുകെ പിടിച്ചിരിക്കുന്ന പല സംഗതികളും മാറി, അപ്പൊ അങ്ങനെ വിടാനായിട്ട്, അതങ്ങനെ മാറ്റിവെക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യാനായിട്ട് മനസ്സുണ്ടായത് കൊണ്ടാണ് മറുതലിച്ച് ഒന്നും പറയാതെ, ഒരക്ഷരം പോലും മറുതലിച്ച് പറയാതെ വിറകും എടുത്ത് മകനെയും പിടിച്ച് മോറിയമലയിലേക്ക് അവൻ പോയി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ നാം ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന, നമ്മോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പലതും നാം ഉപേക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട്, ആ പ്രയാസമുണ്ട്. ആ പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാവും, ആ പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിന് അതിന് അത് 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 ഉള്ളതാണ്. പക്ഷേ അതും പിടിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് അവനൊരു വിശ്വാസമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളുമെന്ന്. അതെങ്ങനെയാന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. എങ്ങനെയാണ് ദൈവം കരുതുന്നത് എന്ന് എനിക്കറിയത്തില്ല. ദൈവം എന്നോട് പറഞ്ഞു, എടാ നിനക്ക് നിന്നെ ഞാൻ വലിയ ജാതിയാക്കും, നിന്നെ വലിയ ജാതിയാക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും ഞാനാക്കും. അങ്ങനെ എന്നോട് ദൈവം പറഞ്ഞതിന് ശേഷം ഉണ്ടായതാ നീ. പക്ഷെ അത് നിന്നിലൂടാണോ എനിക്ക് നിശ്ചയമില്ല. എന്റെ ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാൻ എനിക്ക് എന്റെ ബുദ്ധി വളർന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു നിന്നിലൂടാണെന്ന്. പക്ഷെ ദൈവം ഇപ്പൊ എന്നോട് പരീക്ഷിച്ചു, എന്നോട് നിന്നെ വിലയിരിക്കാൻ പറഞ്ഞിരിക്കും. എനിക്കറിയത്തില്ല ദൈവത്തിന്റെ പദ്ധതി എന്താണ്. ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കാൻ എന്റെ ബുദ്ധി വളർന്നിട്ടില്ല. എന്റെ ബുദ്ധി അത്രയും ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി വളർന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ മോനെ, ദൈവം എങ്ങനെയാ കരുതുന്നത്, ദൈവം നമ്മെ കരുതുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളു മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവൻ ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പൊ അത് പ്രതീക്ഷയാവുന്നത് എന്താ? ദൈവം കരുതും എന്നുള്ളത് അവന്റെ പ്രതീക്ഷയും അവന്റെ സ്വപ്നവും അവന്റെ വിശ്വാസവുമാണ്. അങ്ങനെയാണ് ദൈവം എന്നെ കരുതിക്കൊള്ളും എന്നുള്ള ആ വിശ്വാസത്തിൽ അവൻ നടക്കുകയും ആ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടാണ് അവന് എന്തായി തീർന്നത്? വിശ്വാസികളുടെ പിതാവായിട്ട്, വിശ്വാസികളുടെ പിതാവായിട്ട് മാറിയത്. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി, തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളിച്ചിരുന്നു. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞ കഥയാ, പണ്ടൊരാ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ ഇത് പഠിപ്പിക്കുക, അബ്രഹാമിന്റെ കഥ ഇതിങ്ങനെ വളരെ വികാരപരമായിട്ട് പഠിപ്പിക്കുക. ഈ ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിലെ കഥ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഈ വിറകടിച്ചു വെച്ചിരിക്കുന്ന സംഗതി, വിറകിന്റെ മോളിൽ അബ്രഹാമിനെ കിടത്തുന്നത്, ഇസഹാക്കിനെ കിടത്തുന്നത്, ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞിട്ട് പറഞ്ഞു, അബ്രഹാമിന് ദൈവം ആകാശത്തു നിന്നു ദൈവത്തിന്റെ ദൂതൻ വിളിക്കുന്ന വിളി വന്നു പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ് അബ്രഹാമിനെ കടിയാൻ തുടങ്ങുകയല്ലായിരുന്നു, ബലീകരിക്കാനായിട്ട് തുടങ്ങല്ലേ. അപ്പൊ മാലാഖ വിളിച്ചു, ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു, വെച്ചില്ല. അപ്പോ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പയ്യനോടിന്ന് ഭയങ്കര കരച്ചില്. അവനോട് ചോദിച്ചു, നീ എന്തിനാ മോനെ കരയുന്നേ? മാലാഖ വന്നല്ലോ. മാലാഖ വന്നു, അബ്രഹാം ബലി കഴിച്ചില്ല. അബ്രഹാം ബലി കഴിച്ചില്ലല്ലോ. അബ്രഹാം മകനെ ബലി കഴിച്ചില്ല. അവൻ ഇസാക്ക് മരിച്ചില്ലല്ലോ. അവൻ കൊല്ലപ്പെട്ടില്ലല്ലോ. അവൻ ഹാപ്പിയായിട്ടിരിക്കല്ലേ. അവന്റെ കെട്ടുകൾ അഴിച്ചു. അബ്രഹാം ബൈബിള് ആ സിനിമയ്ക്ക് അത് കണ്ടിട്ടില്ലേ, അത് വളരെ വികാരപരമായിട്ട് ആ കുഞ്ഞിനെ അബ്രഹാം മാറോടണയ്ക്കുന്നത്. അതേസമയം ഈ ബലി കഴിക്കാൻ പോകുന്ന സമയത്ത് അങ്ങ് അബ്രഹാമിന്റെ വീട്ടിൽ അമ്മയുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇതേ ഒരേപോലെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് അമ്മയുടെ അടുത്ത് അമ്മയുടെ വികാര പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും നിലവിളിയും ഓടി നടക്കുന്നതും നെഞ്ചത്തടിക്കുന്നതും ഒക്കെ ഒരേ സമയം ആ ഫിലിം കാണിക്കുന്നുണ്ട്. അമ്മ അങ്ങനെ ചെയ്യുന്നു. ഇവിടെ അബ്രഹാം ബലി കഴിക്കാനായിട്ട് തന്റെ മകനെ ബലി കഴിക്കാനായിട്ട് പോകുന്നു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വികാരപരമായിട്ട് അവതരിപ്പിക്കുന്ന നമ്മള് ബൈബിളിന്റെ ആ സിനിമ ടെൻ കമാൻഡ്മെന്റ്സ് അല്ലല്ല, ബൈബിളിൽ എന്ന് പറയുന്ന ഏത് ബൈബിളുമായി ബന്ധപ്പെട്ട സിനിമ ഞാൻ അങ്ങനെ കണ്ടത്. അപ്പൊ അത് ഇത്രയൊക്കെ നടന്നു, അവൻ രക്ഷപ്പെട്ടല്ലോ. പിന്നെന്തിനാ ഈ നീ കരയുന്നത് എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, അതെ മാലാഖ താമസിച്ചിരുന്നെങ്കിലോ, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലെ മാലാഖ താമസിച്ചിരുന്നെങ്കിലോ, മാലാഖ വരാൻ ഒരിച്ചിലൂടെ താമസിച്ചു പോയായിരുന്നെങ്കിൽ അവൻ കത്തിയെടുത്തപ്പോഴല്ലേ. അബ്രഹാം കത്തിയെടുത്തപ്പോഴാണല്ലോ. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിന് മാലാഖ വരാൻ താമസിച്ചിരുന്നെങ്കിൽ അവൻ കൊല്ലപ്പെടത്തില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഈ പയ്യനിരുന്ന് കരയുന്നേ. മാലാഖ വരാൻ താമസിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്ത? അപ്പൊ ടീച്ചർ പറഞ്ഞു, മാലാഖമാർ താമസിക്കാറ് അതിന്റെ സമയത്ത് അവര് ദൂതന്മാർ, ദൈവദൂതന്മാർ അതിന്റെ സമയത്ത് അവരെത്തും. നമുക്ക് ചിലപ്പോഴൊക്കെ ഇച്ചിരി എന്തുവാ പരവേശം ഉണ്ടായത് കൊണ്ട് നമ്മൾ നേരത്തെ അല്ലേ ചിലപ്പോ മാലാഖമാരുടെ സമയത്തേക്കാൾ മുമ്പേ പലതും നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. മാലാഖമാരുടെ സമയത്തേക്കാൾ മുമ്പേ നടക്കാൻ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചിരിക്കും. മാലാഖമാർ താമസിക്കാറില്ല. ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യുമരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉൽപ്പത്തി പുസ്തക 22 അധ്യായത്തിന്റെ 1 വാക്യം കറക്റ്റായി അവിടെ വരെ ആയപ്പോല്ലേ. യഹോവ അവനോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായത്തിന്റെ 1 വാക്യം എന്താ? അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു നോക്കി. എന്തിനെ പരീക്ഷിച്ചു നോക്കിയേ? നീ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ എന്ന്. നിന്റെ സ്വയം ശക്തിയിൽ, നിന്റെ കഴിവിൽ, നിന്റെ ശ്രേഷ്ഠതയിൽ, നിന്റെ ബുദ്ധിയിൽ നീ അഹങ്കരിക്കുന്നവനാണോ? നീ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ എന്ന് അബ്രഹാമിനെ പരീക്ഷിക്കുന്ന പരീക്ഷണമായിട്ട് 12 വാക്യം നമുക്കപ്പോ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകെട്ടൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകെട്ടിനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ആട്ടുകെട്ടനെ കണ്ടു. ആട്ടുകെട്ടൻ എവിടെയെന്ന് ബാലൻ പോന്ന വഴിയിൽ ചോദിച്ചു. അപ്പൊ അബ്രഹാം എന്ന് പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞു. യഹോവ കരുതിക്കൊള്ളും, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും അവിടെ വരെ പോയിട്ട് ഹോമയാഗം കഴിക്കാതെ വരാൻ പറ്റത്തില്ലല്ലോ, അതിനുവേണ്ടി വന്നിരിക്കുകയാണ്, ഹോമയാഗം കഴിക്കാനായിട്ട് വന്നിരിക്കുക. ആട്ടുകെട്ടനെ കണ്ടു, യഹോവ കരുതിക്കൊള്ളും എന്ന് അവൻ പറഞ്ഞു. യഹോവയുടെ കരുതൽ മോറിയാമലയിൽ അവൻ അവൻ അനുഭവിച്ചു. പക്ഷെ അത് അതാണ് നമ്മൾ സത്യത്തിൽ വളരെ അബ്രഹാമിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്. യാഗത്യാഗവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ കരുതലുണ്ട്. ദൈവത്തിന്റെ കരുതൽ എപ്പോഴാണ് ലഭിക്കുന്നേ? ത്യാഗത്തിന്റെ കോണ്ടക്സ്റ്റിലാണ്. ത്യാഗം അനുഭവിക്കുവാൻ, യാഗം അനുഷ്ഠിക്കുവാൻ, യാഗം അനുഷ്ഠിക്കുവാൻ അല്ലെങ്കിൽ ത്യാഗം സഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ്, ആ കോണ്ടക്സ്റ്റിലാണ് ദൈവത്തിന്റെ കരുതൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ അതാണ് വേദപുസ്തകം മുഴുവൻ ദൈവ അനുഗ്രഹത്തെ പറ്റിയും ദൈവത്തിന്റെ കരുതലിനെ പറ്റിയും എല്ലാം പറയുന്നിടത്ത്. ഇവിടെ ത്യാഗം, നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാം നമ്മൾ ഈ ലോകത്ത് ത്യാഗമൊന്നും ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഒരു പ്രയാസമില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതത്തെ അതിനുവേണ്ടിയുള്ള തത്രപ്പാടുകളാണ്. പക്ഷെ ത്യാഗം ഉള്ളിടത്താണ് ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അത് ആ ത്യാഗം അല്ലെങ്കിൽ ത്യജിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അബ്രഹാമിന് ഇപ്പൊ കൊണ്ട് ഭൂമിയിലെ ഏറ്റവും നല്ല കാഴ്ച ഏതാണെന്ന് അറിയാം. ഭൂമിയിൽ നമുക്കിപ്പോ ഒരുപാട് കാഴ്ചകളുണ്ട്. അമേരിക്ക പിന്നെ ഇങ്ങനെ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ടല്ലോ നമുക്ക് കാണാൻ, ഭംഗിയായിട്ടുള്ള നയാഗ്ര മുതൽ ഇങ്ങനെ ലോകത്ത് ഒരുപാട് വണ്ടേഴ്സ് ഇവിടെയാണ്. ഏറ്റവും നല്ല ഭൂമിയിൽ ഏറ്റവും നല്ല കാഴ്ച ആരോ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും, കളിപ്പാട്ടം വെച്ച് കളിച്ചോണ്ടിരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോഴേ ആരെങ്കിലും ഈ പ്രായമുള്ളവർ ചെന്നിട്ടേ ഈ കളിപ്പാട്ടം ഒരെണ്ണം തട്ടിപ്പിടിച്ചിട്ടേ എടുത്ത് കാക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പുറ പിടിക്കുമ്പോ ഈ കൊച്ചിന്റെ ഒരു കരച്ചിലാണ് അല്ലേ? കുഞ്ഞിന്റെ വിചാരം ഇത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പോയി കാക്ക കൊണ്ടുപോയി കഴിഞ്ഞ് അപ്പൊ പക്ഷെ ആ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. അപ്പൊ ഈ ഭയങ്കര നിലവിളി നടത്തും, എല്ലാം പോയി എന്നുള്ളത്, സകലതും പോയി എന്നുള്ളതാണല്ലോ, സകലതും പോയി എന്നുള്ളതാണല്ലോ കുഞ്ഞിന്റെ വിചാരം. അപ്പൊ അന്നേരം ഈ കളിപ്പാട്ടം വന്നിട്ട് കാണിക്കുമ്പോ ഈ കണ്ണീരൊലിപ്പിച്ചിരിക്കുന്ന മുഖത്തൊരു ചിരി വരും അല്ലേ, ഒരു സന്തോഷം വരും, എല്ലാം നേടി എന്നുള്ളത്, എല്ലാം നേടി എന്നുള്ള അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല കാഴ്ചയെന്ന്, ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ ത്യാഗമുള്ളിടത്ത സന്തോഷം, ത്യാഗത്തിനുള്ളിലുള്ള ഒരു സന്തോഷം, അതിനുള്ളിലൂടെ നാം നേടിയെടുക്കുന്ന, ത്യാഗം മൂലം നാം നേടിയെടുക്കുന്ന സന്തോഷം. അല്ലാത്ത സന്തോഷങ്ങൾക്കൊന്നും അതിന് രുചിയില്ല, അതിനുള്ള അതിനൊന്നും അതിന് ഒരു അതിന്റെ ഒരു ഒരു എന്തുവാ അതിന് ഗ്രാവിറ്റി. അതൊക്കെ ഈ നമ്മുടെ ലൗകിക ഫ്ലഷേഴ്സ് ആയിട്ട് ത്യാഗം സഹിച്ച് നാം നേടിയെടുക്കുന്ന സംഗതിയാണ് അതാണ്. അത് കൊച്ചുകുട്ടി മുതൽ വലിയ ആളാണെങ്കിൽ അല്ലേ, ആരോട് പറയുന്നത് കേട്ടിട്ടില്ലേ, കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയുടെ വേദനയും രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെ വേദനയും ഒന്നാണ്. ഓരോരുത്തരുടെയും ജീവിത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും ജീവിത യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് അവരവരുടേതായ ദുഃഖങ്ങളുണ്ട്. ഈ ദുഃഖങ്ങളുടെയൊക്കെ മുമ്പിൽ അബ്രഹാമിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്ന സംഗതി എന്താ? യഹോവ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. പിമ്പുറത്തൊരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു, തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന്
യഹോവ കരുതുന്നു എന്ന് പേരിട്ടു. യഹോവ ഇരേ ദൈവം, ഗോഡ് പ്രൊവൈഡ്. യഹോവ ഇരേ, യഹോവ കരുതുന്നു എന്ന് പേരിട്ടു. യഹോവ കരുതുന്നു. യഹോവ കരുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് അബ്രഹാം പറഞ്ഞത്. അതിങ്ങനെയാണെന്ന് അവൻ മനസ്സിലായി കഴിഞ്ഞപ്പോൾ, യഹോവ കരുതുന്നത് എങ്ങനെയാണെന്ന് അവൻ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. ദൈവം കരുതുന്നത് എങ്ങനെയാണെന്ന് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കഥയാണ് ഈ മാർത്തോമാ സഭയിൽ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്ത ഇല്ലേ, പഴയ മെത്രാപ്പൊലീത്ത അലക്സാണ്ടർ മാർത്തോമ പഴയ അദ്ദേഹം അന്ന് അച്ഛനായിരിക്കുന്നിടത്തെ സമയത്തെ കഥ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിനകത്ത്. അതാണ് ക്രിസ്തോസ്തം തിരുമേനിക്ക് മുമ്പുള്ള അലക്സാണ്ടർ മാർത്തോമ അദ്ദേഹം അച്ഛനായിരിക്കുമ്പോഴത്തെ കഥ. അദ്ദേഹം അച്ഛനായിരിക്കും മദ്രാസ് അടയാർ, മദ്രാസ് പള്ളി അടയാർ മാർത്തോമ പള്ളിയില് ഇരിക്കുമ്പോഴത്തെ കഥയാ. ഒരു ദിവസം വൈകിട്ട് ഒരു മനുഷ്യൻ വന്നു. മനുഷ്യൻ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛ എനിക്ക് 90 രൂപ വേണം. പണ്ട് പഴയ കാലം ഒരുപാട് വർഷമായില്ലേ, ഞാൻ കേട്ടിട്ടുണ്ടല്ലേ, പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 90 രൂപ വേണം. എന്തിനാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു 3 മാസത്തെ വാടകയാ. 30 രൂപ വെച്ച് അയാൾ താമസിക്കുന്ന വീടിന് 30 രൂപ ഒരു ദിവസത്തെ വാടക, ഒരു മാസത്തെ വാടക. അങ്ങനെ 3 മാസത്തെ വാടക 90 രൂപ തന്നു. 90 രൂപ തന്നു കഴിഞ്ഞ് ഞാൻ എനിക്ക് വാടക കൊടുക്കുക, അയാളല്ല ഇന്ന് തന്നെ ഇറക്കി വിടുമെന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഇയാൾ ജോലി ചെയ്യുന്നിടത്തൊക്കെ പോയി ചെന്ന് ലോൺ എടുക്കാനും അഡ്വാൻസും ഒക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്തു, കിട്ടിയില്ല. അതുകൊണ്ട് ഒരിടത്തുനിന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ട് പുള്ളി നിവൃത്തിയില്ല എന്ന് വന്ന് അച്ഛനോട് ചോദിക്കുക. അവസാനമായിട്ട് വന്ന് പള്ളിയിലെ ചാരിറ്റി കെഞ്ചിയാണ് മനുഷ്യൻ. അപ്പൊ അച്ഛൻ ചാരിറ്റി ബോക്സും കാര്യങ്ങളെല്ലാം തട്ടിയിട്ടൊക്കെ നോക്കി, എല്ലാം ഒക്കെ എടുത്തിട്ട് നോക്കി കഴിഞ്ഞപ്പോ 60 രൂപ എങ്ങാണ്ട്. അപ്പൊ അവനോട് പറഞ്ഞടാ, ഇത് നീ കൊണ്ടുപോയി 2 മാസത്തെ വാടക കൊടുക്കുക. അപ്പോ പിന്നെ ബാക്കി അടുത്ത ഞായറാഴ്ച നീ വരുമ്പോ ബാക്കി 30 രൂപയുടെ ഞാൻ എവിടുന്നെങ്കിലും ഒക്കെ ഒപ്പിച്ചു തരാം. അപ്പൊ അമ്മച്ചി ഈ ഓരോരുത്തരും അവിടെ ഇരുന്നോണ്ട് ഓരോന്നൊക്കെ പറയുന്നതാ. അപ്പോ 60 രൂപ കൊടുത്ത് പാവം പറഞ്ഞു, അച്ഛ ഇത് പറ്റത്തില്ല, അയാളെ 90 രൂപ ഇന്ന് മുഴുവൻ കൊടുത്തില്ലെങ്കിൽ എന്നെ ഇറക്കിവിടുമെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇത് കൊടുത്തിട്ട് പ്രയോജനമില്ല. അവന് ദേഷ്യം വന്നു, അച്ഛനോട് ദേഷ്യം വന്നു, പള്ളിയോട് ദേഷ്യം വന്നു, ദൈവത്തോട് ദേഷ്യം വന്നു, എല്ലാവരോടും ദേഷ്യമായി. ദൈവം എത്രയോ ബുദ്ധിമുട്ടി ഞാൻ ഈ ഒരു 90 രൂപ ഉണ്ടാക്കാനായിട്ട്, എന്നെ കരുതുന്നില്ലല്ലോ, എന്റെ കുടുംബവും ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സ്ഥിതിയാവുന്നില്ല. അപ്പൊ അവന് അച്ഛനോടും എല്ലാവരോടും ദേഷ്യപ്പെട്ട് അവൻ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് അവൻ അവിടെ ചെന്ന് വാടകക്കാരൻ അയാളെ ഇറക്കി വിട്ടു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിന്റെ ഉടമസ്ഥൻ അയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അയാള് അയാളുടെ ഭാര്യയും മക്കളെയും എല്ലാം പിടിച്ച് അയാളുടെ സാധനങ്ങളെല്ലാം ഭാര്യ എടുത്ത്, അതിനുള്ള സാധനങ്ങളൊക്കെ ഉള്ളു, അതെല്ലാം എടുത്ത് അയാള് വേറെ നിവൃത്തിയില്ലെങ്കിലും പോവാൻ അയാൾ പള്ളിയിലോട്ട് തന്നെ നടന്നു. പള്ളിയിലോട്ട് വന്ന് പള്ളി വന്ന് വരുന്ന വഴിക്ക് ഭയങ്കര മഴയും കാറ്റും. അയാൾ ആ രാത്രിയിൽ ആ കുടുംബം മുഴുവൻ ഒരു കടത്തിണയിൽ അന്തി ഉറങ്ങി. രാത്രി മുഴുവൻ അവിടെ അന്തി ഉറങ്ങി. അന്തി ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ അയാൾ കേട്ട വാർത്ത, അയാൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് തകർന്നു വീണെന്ന. കൊച്ചു വീടാണല്ലോ, ഈ മണ്ണും കൊണ്ടുള്ള കൊല കിട്ട വീടായിരുന്നു. അതാ ഈ 30 രൂപയ്ക്ക് കിട്ടുന്ന അതാണല്ലോ. മദ്രാസിൽ ഒരുപാട് ഈ ഓലയും കൊണ്ട് മേഞ്ഞ വീടുകളുണ്ട്, വാടകയ്ക്കൊക്കെ കിട്ടുമല്ലോ. മദ്രാസിലെ ചൂടിന് അത് നല്ലതുമാണ്. വലിയ വീടുകളുടെ മുകളിലും ചിലപ്പോ ഓലയിട്ട് ഒരു ടെൻ്റൊക്കെ അവരുണ്ടാക്കും ഈ ചൂടിനെ സെർവ് ചെയ്യാൻ. അങ്ങനെ മദ്രാസിലെ വീടുകളുടെ രീതി നിങ്ങൾക്കറിയാം. അപ്പൊ ഈ ആ വീട് തകർന്നു കൊണ്ടുവന്നാ മഴയത്ത് അത് തകർന്നു. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അച്ഛൻ്റെ 90 രൂപ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് ഇയാൾ കൊടുക്കും, അയാൾ അത് കൊണ്ടുപോയി കൊടുക്കും, അയാൾ അവിടെ താമസിക്കും. ഇത് തകർന്നു വീഴുന്നത് പക്ഷെ അവർ ഒരുപാട് ദുരിതം അനുഭവിച്ചു. പക്ഷെ ആ ദുരിതം ഒരു സന്തോഷത്തിന് വേണ്ടിയാ, അവരുടെ ജീവന് വേണ്ടിയാ. നാം നമുക്കറിയത്തില്ല ദൈവം നമ്മളെ കരുതുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നാം അനുഭവിക്കുന്ന ത്യാഗവും പ്രയാസവും ബുദ്ധിമുട്ടുകളുമൊക്കെ നമുക്ക് തോന്നും അത് നമ്മുടെ ദൈവം എന്നെ കരുതുന്നില്ല, ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളതായിട്ട് ഒരു പക്ഷേ നമുക്ക് തോന്നിയാൽ, അങ്ങനെ നമുക്ക് തോന്നിയാലും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ കരുതല് മനസ്സിലാക്കാനടക്കമാണ് നമ്മുടെ ബുദ്ധി വളർന്നിട്ടില്ല. അതാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ കഥ. അതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായിട്ട് മാറിയത്. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിട്ട് മാറാനുണ്ടായ വിശ്വാസികൾ, അതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. ദൈവം എന്നെ കരുതുന്നത് എങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക്. നമുക്ക് നമ്മളൊക്കെ പറയുന്നത് ദൈവം ഇങ്ങനെ എന്നെ കരുതണം എന്നുള്ളതാണ്. അങ്ങനെ ഇങ്ങനെ എന്നെ കരുതിയില്ലെങ്കിൽ ദൈവത്തിന്റെ കരുതൽ ഇല്ല. ഇങ്ങനെ കരുതണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ദൈവം ഇങ്ങനെ എന്നെ കരുതാം, അങ്ങനെയാണ് നാം വെച്ചിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ കരുതലിന്റെ വഴി മനസ്സിലാക്കുവാൻ നമുക്ക് പ്രാപ്തിയില്ല. നമുക്കറിയില്ല ദൈവം എങ്ങനെ കരുതുന്നു എന്ന്. അത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി എനിക്കില്ല എന്ന് മകനെ പഠിപ്പിച്ചു. എനിക്കറിയത്തില്ല മകനെ. ദൈവം എന്നോടൊരു കാര്യം പക്ഷെ പറഞ്ഞിട്ടുണ്ട്. അവൻ വാക്കുകളിൽ വിശ്വസ്തനാണ്. അവന്റെ വാഗ്ദാനങ്ങളിൽ, അവന്റെ വാഗ്ദാനങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. ഹീ ഫുൾഫിൽ ഹിസ് പ്രോമിസസ്. ഗോഡ് ഫുൾഫിൽ ഹിസ് പ്രോമിസസ്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ ഈ ഇങ്ങനെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചവരാണ് പിതാക്കന്മാർ. അതുകൊണ്ടാണ് പിന്നെയുള്ള മനുഷ്യരോട് യഹോവ സംസാരിക്കുമ്പോൾ പറയുന്നത്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമാകുന്നു. മോശയോടൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമാകുന്നു. അവർ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു. അവരോട് പറഞ്ഞത് അവർ വിശ്വസിച്ചു, അവരത് അനുഭവിച്ചു. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്നതും നീ വിശ്വസിക്കണം. ഞാൻ നിന്നോട് പറയുന്നതും വിശ്വസിക്കണം. അതാണ് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിന്റെയും ദൈവം ഒക്കെ പറയുന്നതൊക്കെ അർത്ഥം എന്ന് പറയുന്നത്. കർത്താവിൽ വിശ്വാസികളെ, ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവത്തിന്റെ കരുതൽ എങ്ങനെയെന്ന് നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ലെങ്കിലും അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് അവൻ നമ്മെ കരുതും, നമ്മെ കരുതുന്നു എന്നുള്ളതിന് സംശയമൊന്നുമല്ല. ആ കരുതൽ അനുഭവിക്കുവാൻ, അവന്റെ വാഗ്ദാനത്തിന്റെ വിശ്വസ്തത ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ഐസക് പ്രകാശിച്ചൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
എബ്രായ ഭാഷയുടെ പാണ്ഡിത്യത്തിൽ നിന്നുകൊണ്ട് പഴയ നിയമ പുസ്തകത്തെ ആധാരമാക്കി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ജീവിതത്തിൽ നിന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ത്യാഗം അനുഭവിക്കുമ്പോൾ സ്വർഗീയമായ ഉൾക്കാഴ്ച നമുക്ക് കരുതുന്നവനായ ദൈവം നൽകും എന്നുള്ളൊരു ബോധ്യം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമായൊരു സന്ദേശം നമ്മൾ കേട്ടു. മനസ്സിനോടുള്ള പ്രത്യേകമായ നന്ദി ഈ പ്രാർത്ഥനാ സംഗമത്തിന്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനാ പുസ്തകത്തിൽ കർത്താവെ കറിയില്ലാത്ത ഹൃദയമനി കരുളിയിടണമേ എന്നാരംഭിക്കുന്ന പ്രാർത്ഥന ഗായക സംഘം ഒരുമിച്ച് പ്രാർത്ഥനാപൂർവം ചൊല്ലുകയും ഒപ്പം നമ്മളുടെ പരിചയത്തിലും നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നതുമായ നമ്മുടെ കുടുംബാംഗങ്ങൾ, സാഹചര്യക്കാരിൽപ്പെട്ടവർ, നമ്മുടെ ഇടവകാംഗങ്ങൾ, നമ്മുടെ പരിചിതർ, അപരിചിതർ, അങ്ങനെ തുടങ്ങി രോഗത്തിൽ പ്രയാസപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും, വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവരെയും ഓർക്കുവാനുള്ള സമയം ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായി പ്രാർത്ഥനയിലൂടെ നമുക്ക് അവതരിപ്പിക്കുവാൻ ഇടയാകട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും ഇതൊരു വലിയ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പാടാം.
കർത്താവേ കരയില്ലാത്ത
ഈ പ്രസാദത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. 2010 ഒക്ടോബർ മുതൽ ആരംഭിച്ച മിഷൻ ചെലിപ്രയർ സംവിധാനം അനുഗ്രഹകരമായി അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായി ഈ ശബ്ദം കേൾക്കപ്പെടുവാൻ അവസരമൊരുക്കുന്നതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. പ്രതിരാസത്തിന് നേതൃത്വം നൽകുന്ന അഭ്യുന്നനായ അലക്സിയോസ് മറിയോസിഫിയോസ് മെത്രാപ്പൊലീത്തയുടെ സാന്നിധ്യവും ശുശ്രൂഷയും ദൈവമായ കർത്താവെയും ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളിൽ നിന്ന് കേട്ടതായ ദൈവവചനം അബ്രഹാമിന്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ. ദൈവമെല്ലാം കരുതിക്കൊള്ളുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ കൃപ നൽകണമേ. ഇത്തരത്തിൽ വിവിധ പരീക്ഷണങ്ങൾ അതിജീവിക്കുവാൻ കർത്താവെ ഞങ്ങളെ ശക്തീകരിക്കണമേ. അബ്രഹാമും ഇസ്ഹാക്കും ഒരുമിച്ച് നടന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നടക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ സഭയോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ കൂടി ഞങ്ങൾ തിരിച്ചറിഞ്ഞു ദൈവത്തെ ഭയപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ ഞങ്ങളെ കരുതിക്കൊള്ളും. യഹോവേ ഈരേ. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ വന്ന് പാർക്കുന്നു. ദൈവം നമ്മളെ കരുതുന്നു. യഹോവേരേ എന്നുള്ള ആ വിശ്വാസം, സുദൃഢമായ വിശ്വാസം അനുദിന ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ ദൈവവചനത്തിനായിട്ട് അടിയന് നന്ദിയോടെ സ്തുതിക്കുകയാണ്. ദൈവം ചൊരിഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച അബ്രഹാമിനെ പോലെ, ദൈവം കരുതിക്കൊള്ളുമെന്ന് വിശ്വസിച്ച വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പോലെ, സംഘർഷങ്ങളും വേദനകളിലും ദുഃഖങ്ങളിലും ദൈവത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവെ ശക്തി നൽകണമേ. കൂടുതൽ താഴ്വരകൾ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് തിരുവചനത്തിൽ അടിയങ്ങൾ വായിക്കുന്നു. ഇന്നത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. ദൈവവചനം പങ്കിട്ട അച്ഛന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ടെലിപ്രയർ സംവിധാനത്തിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അമേരിക്ക എന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കൾക്ക് വേണ്ടി യാചിക്കുന്നു. ഇതിൽ പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവ് വാഴ്ത്തട്ടെ. രണ്ട് സദ്രാസനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവെ, അടിയങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഉത്തമ വൈദ്യനാകുന്നു. അനേക രോഗികളെ തൊട്ട് ആശ്വസിപ്പിക്കുന്നു. ആ ദൈവമേ, ഞങ്ങളുടെ എല്ലാ രോഗികളെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അദൃശ്യമായ കരങ്ങൾ ഉയർത്തി ഞങ്ങളുടെ എല്ലാ രോഗികളെയും ആശ്വസിപ്പിക്കണമേ. സമാധാനപൂർണമായ കുടുംബജീവിതത്തെ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ദാനമായി തന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെയും ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. കുടുംബത്തോടൊപ്പം ചേർന്ന് നടക്കുവാൻ, അബ്രഹാമിനോടൊപ്പം ചേർന്ന് നടന്ന ഇസ്ഹാക്കിനെ പോലെ മാതാപിതാക്കളോടൊപ്പം ചേർന്ന് നടക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൃപ നൽകണമേ. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുറവുകളെ കർത്താവ് പരിഹരിക്കട്ടെ. നമ്മുടെ തെറ്റുകളെ ദൈവം തമ്പുരാൻ ക്ഷമിക്കട്ടെ. എല്ലാം നല്ല ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഈ നല്ല പ്രസാദത്തിനായി നമുക്ക് സ്തുതിക്കാം. ഈ പങ്കേർന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്വസിക്കാം. ദൈവമേ, ഞങ്ങളെ കരുതിക്കൊള്ളണനെ. യഹോവേ, അടിയങ്ങളെ കരുതിക്കൊള്ളണനെ. സന്തോഷങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും കണ്ണുനീർ താഴ്വരകളിലും ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും കരുതിക്കൊള്ളട്ടെ, കരുതിക്കൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും മഹത്വത്തിനായിട്ട് തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ, ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോട്, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളോട്, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോട്, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.